Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Gano Oka Arun Hishyeda Gevan Bhutna Vajjan Sattanandam Nesvani Vidani Hidi Vedat Purushas Sukhidinana Tata Sunyat Tata Sambanna Bhavadi Anupido Bhavadi Tasmadenan Sukhidi Pyajachade Sunti Apido Bhavadi ജാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്രതയാഗ്ര സുഷുതിയിലേക്ക് പോകുന്നു. എന്താണ് ഉള്ള വിശദീകരിക്കുന്നത്? ജാഗ്രതദേഹി ഉണർന്നിരിക്കുമ്പോൾ ജാഗ്രത പുണ്യ പുണ്യ നിമിത്ത സുഖദുഃഖത്തി അനേക ആയാസാനുഭവ പുണ്യാപുണ്യ നിമിത്തമായി പുണ്യനിമിത്തമായി സുഖവും പാപനിമിത്തമായി ദുഃഖവും അനുഭവിക്കുന്നു. അനേക ആയാസ അനുഭവം ജീവനെ സംബന്ധിച്ച് വളരെ ശ്രമമാണ്. ഈ ദുരന്തങ്ങൾ അനുഭവിക്കുക അതുകൊണ്ട് വളരെ ശ്രമമാണ്, ശ്രമകരമായ അനുഭവമാണ്. അതുകൊണ്ട് ശ്രാന്ത ക്ഷീണിതനായി തീരുന്നു. തഥസ്ഥായസ്ഥാനാൻ കർണാണ്, അങ്ങനെ കർണങ്ങളെല്ലാം തളരുന്നു. ജാഗ്രത അനുഭവം കൊണ്ട് കരണങ്ങൾ മനസ്സും ഇന്ദ്രിയങ്ങളും തളരുമ്പോൾ അനേക വ്യാപാര നിമിത്തങ്ങളാണ്. ജാഗ്രതയിലെ മുഴുവൻ പ്രവൃത്തികളും കൊണ്ട് അത് ക്ഷീണിക്കുമ്പോൾ സ്വവ്യാപാര ഉപരിമുഖം അതെല്ലാം അതാതിന്റെ പ്രവൃത്തികളെ അവസാനിപ്പിക്കുന്നു. പ്രവൃത്തികൾ അതിനെ നിർത്താൻ ഇന്ദ്രിയങ്ങൾക്കും അത് തളർന്നുപോയി. ജാഗ്രതയിൽ തളരുന്നതുകൊണ്ട് അത് ശ്രുതിയും പറയുന്നുണ്ട്. ശ്രദ്ധേശ്രാമ്യത്യോ ബാക്യശ്രാമ്യതയോ അക്ഷരത്യവുമാണ് ഇതെല്ലാം. ഇതിനെല്ലാം തളർച്ചയുണ്ട്. ഇക്കാര്യം ശ്രുതിയിലും പറയുന്നു. ദൃതാരണ്യത്തിൽ മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നതാണ് വാക്ക്. അതിനും ഒരു തളർച്ചയും വിശ്രമവും ആവശ്യമാണ്. തളർച്ച വന്ന വിശ്രമം ആവശ്യമാണ്. ദക്ഷിണേന്ദ്രിയത്തിനും ഓരോ ഇന്ദ്രിയങ്ങൾക്കും തളർച്ച വരും, വിശ്രമം ആവശ്യമാണ്. ജാഗ്രത വിശ്രമിക്കാൻ കഴിയില്ല. ജാഗ്രത അതിന്റെ സ്വഭാവമാണ്. എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഒരിന്ദ്രിയം പ്രവർത്തിക്കാതിരുന്നാലും മറ്റോ ഒന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. കണ്ണ് കാണാതിരുന്നാലും ചെവി കേൾക്കും. ഏതെങ്കിലും ഒരു ഇന്ദ്രിയം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇവർക്കെല്ലാം ഒരു വിശ്രമം ഉണർന്നിരിക്കുമ്പോൾ പറയുന്നു, ആ ഞാനിപ്പോ ഉണർവിൽ, പക്ഷെ ഞാൻ വിശ്രമിക്കുകയാണെന്ന് പറഞ്ഞാലും ശരിയല്ല. എന്തുകൊണ്ട്? തന്റെ ശ്രവണേന്ദ്രിയം പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും, സ്പർശനേന്ദ്രിയം പ്രവർത്തിക്കുന്നുണ്ടായി. ഇപ്പൊ വിശ്രമം കായികമായ വിശ്രമം, ശരീരത്തിൽ വിശ്രമമില്ലാത്ത, പക്ഷെ ഇന്ദ്രിയങ്ങളെ അങ്ങനെ വിശ്രമിപ്പിക്കാൻ സാധ്യമില്ല, ഉറക്കമല്ലാതെ. തഥാ ജഗ്രഹീത ഭഗ്രഹീതം ചക്ഷുഗ്രഹീതം സ്വപ്നം ഗ്രഹീതം മനസ്തിമാദീനി കരണാനി പ്രാണഗ്രഹാനി. പ്രാണൻ ഇതിനെല്ലാം തന്നിലേക്ക് ലയിപ്പിക്കുന്നു. സാധാരണ ദൃഷ്ടി പറയുകയാണ്, നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇതെല്ലാം എവിടെ പോകുന്നു? അന്ധകരണവും പ്രാണനും പരമാർത്ഥത്തിൽ ഒന്ന് തന്നെ, രണ്ട് രൂപത്തിൽ പ്രവർത്തിക്കുകയാണ്. പ്രാണൻ അവിടെ ഉണർന്നിട്ട് ഇതിനെല്ലാം സ്വീകരിക്കുന്നു. വാഗ്ഗ്രഹീതം, ചക്ഷുഗ്രഹീതം, ശ്രോത്രഗ്രഹീതം, മനസ്സ്, സർവത്തിൽ മനസ്സുൾപ്പെടെ ഉള്ള എല്ലാത്തിനും പ്രാണൻ തന്നിലേക്ക് വിലയിപ്പിക്കുന്നു. എന്നാൽ പ്രാണഗ്രസ്ഥാനി പ്രാണ ഏക അശ്രാന്ത ദേഹേ കുലാറി ജാഗ്രതി, പ്രാണൻ ഉറങ്ങുന്നാളിന് നോക്കുക, ഉറങ്ങുന്നാളിന് കാണുന്ന ദൃഷ്ടി പറയുന്നു. കണ്ണും മൂക്കും നാക്കും ഒന്നും അവിടെ പ്രവർത്തിക്കുന്നില്ല, മനസ്സും അവിടെ പ്രവർത്തിക്കുന്നില്ല, പക്ഷെ ഒരാൾ മാത്രം ഉണർന്നിരിക്കുന്നു ആ ശരീരത്തിൽ, പ്രാണൻ. അശ്രാന്ത ദേഹേ കുലായ ജാഗ്രതി, നമ്മൾ കാണുന്ന ഈ അവസ്ഥയാണ് സുഷുപ്തി എന്ന് പറയുന്നത്. അവനവന്റെ സുഷുപ്തിയെ കുറിച്ച് ഉറങ്ങുമ്പോ ഒന്നും പറയാൻ പറ്റുന്നില്ല, പക്ഷെ മറ്റുള്ളവരുടെ സുഷുപ്തിയെ കുറിച്ച് പറയാം എന്താണ് ഉറക്കം. അതാണ് താൻ ഉറങ്ങുന്നവനെ കണ്ടിട്ട് പറയുക, എല്ലാ ഇന്ദ്രിയങ്ങളും പ്രാണനെ വിലയിച്ച് പ്രാണൻ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, ശരീരത്തിൽ പ്രാണപ്രവർത്തനം കാണാം, പക്ഷെ ആള് സുഷുപ്തനാണ്. അശ്രാന്തോ ദേഹക്കുലായ ജാഗ്രതാ ജീവ ശ്രവ, അത് കാണുമ്പോ പറയുന്നു ജീവശ്രമ അഭിനത്തയെ, തന്റെ തളർച്ച മാറ്റുന്നതിന് സ്വം ദേവതാസ്വരൂപം ആത്മാനം പ്രതിപദ്ധ്യത. ആ ജീവൻ തന്റെ ദേവതാസ്വരൂപമായ ആത്മാവിനെ, സ്വരൂപത്തെ പ്രാപിക്കുന്നു. അതാണ് ജീവനവിടെ വിശ്രമിക്കുന്നു, ജീവൻ ജീവനായിട്ടിരിക്കുമ്പോൾ വിശ്രമിക്കുന്നു, അതിന്റെ സ്വഭാവം അനന്തങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ആ ജീവൻ ജീവനല്ലാതായിത്തീരുന്നു, അങ്ങനെ ദേവതാരൂപം ആത്മാവ് തന്റെ വാസ്തവ സ്വരൂപത്തെ പ്രാപിക്കുന്നു. അവിടെ അതിന് വിശ്രമം, അതവിടെ ഇല്ല, അത് തന്നെ അതിന്റെ വിശ്രമം. ഉണ്ടെങ്കിൽ വിശ്രമിക്കാൻ പറ്റും, മനസ്സിനും അങ്ങനെയുള്ള മനസ്സിനെ കുറിച്ച് പറയുമ്പോൾ മനസ്സ് നിലനിൽക്കുക, അത് വിശ്രമിക്കുക, അത് സാധ്യമല്ല. മനസ്സുണ്ടോ അതിനെന്തെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കാനേ പറ്റും. ജലത്തിന് നിശ്ചലമായിരിക്കാൻ കഴിയില്ല, ജലത്തിൻ്റെ ഒരു സ്വഭാവമാണ്, തരംഗങ്ങളായിട്ടേ ഇരിക്കാൻ കഴിയും. നമ്മൾ കാണുന്നില്ലെന്നോ, കാണാത്ത സൂക്ഷ്മ തരംഗങ്ങൾ അതിലുണ്ടായിരിക്കും. നമ്മൾ നിശ്ചലം എന്ന് കരുതുന്നിടത്തും ജലത്തിൽ തരംഗങ്ങൾ, അതിസൂക്ഷ്മമായ തരംഗങ്ങൾ. അസ്തൂലമാകുമ്പോൾ അതിന് നമ്മൾ വേറെ പേര് പറയുന്നു. അതുപോലെ തന്നെ മനസ്സ്, അത് നിലനിൽക്കുന്നോ അത് ചലിച്ചുകൊണ്ടേ നിലനിൽക്കുന്നു. മനസ്സ് ഏകാഗ്രമാകുന്നത് മനസ്സിന്റെ പ്രവൃത്തിയാണ്, ഏകാഗ്രത സമാധിയാകുന്നത് അതും മനസ്സിന്റെ പരിണാമമാണ്. ഒടി മനസ്സ് പ്രവർത്തിച്ചാൽ അങ്ങനെയാകുന്നു, അതല്ലേ സമാധിയിൽ നിന്ന് ഉണർന്നു പോകുന്നു. അതുകൊണ്ട് മനസ്സ് ഒരു പ്രത്യേക പരിണാമത്തിൽ ഇരിക്കുമ്പോൾ അതിന് സമാധി ഉണ്ടാകും. മനസ്സെപ്പോഴാണ് ആ പരിണാമത്തെ വിടുന്നത്, അതിന് ആ സമാധിയിൽ നിന്നുള്ള മറ്റൊരു പരിണാമത്തെ പ്രാപിക്കുന്നു. എല്ലാ വിഷയങ്ങളെയും ഗ്രഹിക്കുന്ന ഒരു പരിണാമം, അതാണ് ഇത്തരം മാറ്റം. ഒന്നിനെ തന്നെ ഗ്രഹിക്കുന്ന പരിണാമം സമാധി. മനസ്സ് രണ്ടിടത്തിൽ തെളിക്കുക, മനസ്സിന് പരിണാമം ഇല്ലെങ്കിൽ പിന്നെ സമാധിയുണ്ട്, സുഹൃത്തിയായിരിക്കും. ഇവിടെ മനസ്സിന് പരിണാമമില്ല, ചലനമില്ല. ചലിച്ചോ ഒന്നുകിൽ ജാഗ്രത അല്ലെങ്കിൽ സ്വപ്നമാകും, അല്ലെങ്കിൽ സമാധിയാകും, അല്ലെങ്കിൽ മൂർച്ച പോലെയുള്ള അവസ്ഥകളാകും. മനസ്സിന്റെ പ്രത്യേകത അതുപോലെ ജീവനെ സംബന്ധിച്ചും പറയുന്നു. സദാജീവ ശ്രമാപന കയ്യെ, തന്റെ അക്ഷീണത്തെ മാറ്റുന്നതിന് സ്വം ദേവതാരൂപം ആത്മാനം പ്രതിപത്തിരി, ദേവതാസ്വരൂപമായ സ്വസ്വരൂപത്തെ പ്രാപിക്കുന്നു. എന്താണ് അതിന്റെ സ്വരൂപം? അതാണ് ദേവതാരൂപം എന്ന് പറയുന്നത്. സത്തിനോട് ദേവത എന്ന് പറയുന്നു. ഇന്ദ്രനും ചന്ദ്രനും ആ സത്തിനെ പ്രാപിക്കുന്നു. നാന്യത്ര സ്വരൂപ അവസ്ഥാന ശ്രമാപനോദവസ്യാ സ്വരൂപ സ്ഥിതിയെ പ്രാപിക്കാതെ ശ്രമത്തിൽ നിന്നും മോചിക്കാത്ത ജീവനെന്നോ മനസ്സെന്നോ എല്ലാം പറഞ്ഞാണ് അന്ധകരണമെന്നോ സാങ്കേതികമായ ചെറിയ വ്യത്യാസങ്ങൾ എല്ലാം ഒന്ന് തന്നെ പറയുന്നു. സ്വരൂപ അവസ്ഥാനമല്ലാതെ മനസ്സിന് വിശ്രമിക്കാൻ സാധ്യമല്ല. ആ സ്വരൂപ അവസ്ഥാനം സുഷുതിയിലെ സംഭവിക്കുന്നുണ്ട്. നാന്യത്ര ഇത്തന്തി ബ്രഹ്മവിധ നേരത്തെ പറഞ്ഞു സ്വപ്യം സുഷുതിയിലെ സംഭവിക്കും, അല്ലെങ്കിൽ മനസ്സ് പരിണമിക്കും. വിഷയരൂപത്തിലുള്ള പരിണാമമായാലും ശരി, നിരോധരൂപത്തിലുള്ള പരിണാമമായാലും ശരി, യോഗശാസ്ത്രത്തിന് സമാധിയെ കുറിച്ച് ധാരാളം ചർച്ച ചെയ്യുന്നിടത്തും അവിടെ മനസ്സിന്റെ പരിണാമം എന്ന് പറയുന്നത് നിരോധ പരിണാമം എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെയൊന്നും മനസ്സിന് വിശ്രമമില്ല, പ്രവർത്തിക്കുന്നു. ഈ ലൗകികമായ പരിണാമങ്ങളെക്കാളും ശ്രേഷ്ഠമാണ് നിരോധ പരിണാമം. അവിടെ മനസ്സിന് ഫലസിദ്ധി വിശേഷങ്ങളില്ല, പക്ഷെ വിശ്രമമില്ല, മനസ്സ് ജോലി ചെയ്യില്ല. ഇവിടെ വിശ്രമം ഒരിടത്തേക്ക് സുഷുതിയിൽ മാത്രം, മറ്റുള്ളവരുടെ മനസ്സുണ്ട് പ്രവർത്തിക്കുന്നു. പരമാർത്ഥമാണെങ്കിൽ പോലും പ്രവർത്തിക്കുന്നു, പ്രവർത്തിക്കുന്നതിനോട് വിശ്രമം. അതുകൊണ്ട് ഇവിടെ പ്രത്യേകം പറയുന്നു അന്യത്ര സ്വരൂപാവസ്ഥാന. ഈ സ്വരൂപാവസ്ഥാനമല്ല സുഷുതിയിൽ ലയം എന്ന് പറയാം. അതല്ലാതെ ശ്രമാപനോദ അന്യത്ര ഒരിടത്തു സംഭവിക്കുന്നില്ല. ഇത് യുക്ത പ്രസിദ്ധി ലൗകികാനാസ്തും ഹ്യബീത് ഉദ്ഭവതി. അതുകൊണ്ടാണ് സർവരും പറയുന്നത് എന്താണ് അസ്തും ഹ്യബീത് ഉദ്ഭവതി തന്നെ തന്നെ പ്രാപിച്ചിരിക്കുന്നു. പൂർണമായ വിശ്രമം, പൂർണമായ സുഖം, പൂർണമായ ആനന്ദം, അങ്ങനെ അതിനെ കുറിച്ച് പറയാൻ പറ്റും. പൂർണത, ആ പൂർണതയെ വർണ്ണിക്കാൻ വാക്കുകളില്ല, എങ്ങനെ പറയും, പറയാൻ സാധ്യത. അതാണ് ഏകീഭവനത്തിൽ സംഭവിക്കുന്നത്. ജാഗ്രതയിലേക്ക് വരുമ്പോ അതിനെ കുറിച്ച് വർണ്ണിക്കാൻ ശ്രമിക്കാനും കഴിയുന്നില്ല, കാരണം ജാഗ്രതയിൽ ആ പൂർണ്ണതയില്ല. ജാഗ്രതയിൽ വരുന്നത് ജീവൻ, ജീവൻ അപൂർണനാണ്, അപൂർണനായ ജീവന് പൂർണമായ സത്തിനെ വർണ്ണിക്കാൻ പറ്റത്തില്ല. അപൂർണതയ്ക്ക് ഇങ്ങനെ പൂർണ്ണതയെ വർണ്ണിക്കാൻ പറ്റും? അപൂർണതയ്ക്ക് ഇങ്ങനെ പൂർണ്ണതയെ അനുഭവിക്കാൻ പറ്റും? അപൂർണതയ്ക്ക് അനുഭവം ഉണ്ടാവും, പക്ഷെ അത് ഭാഗികമായ അനുഭവങ്ങളായി. അതാണ് പറയുന്നത്, അത് വിഷയമാകുന്നില്ല. വൃത്തിവ്യാപ്തി ഫലവ്യാപ്തി എന്നൊക്കെ സാങ്കേതികമായിട്ട് എന്തൊക്കെ താല്പര്യം, ജീവൻ അതിനെ പൂർണമായി അനുഭവിക്കാൻ സാധ്യത ഒരിക്കലും. എന്തുകൊണ്ട് പൂർണമായ അനുഭവം എന്ന് പറയുമ്പോൾ അവിടെ ജീവഭാവം നഷ്ടപ്പെടുക, പിന്നെ അനുഭവിക്കുന്നവന് പിന്നെ അനുഭവിക്കുന്നവനില്ല. അപ്പൊ പിന്നെ അനുഭവം അതോടുകൂടി അവസാനിച്ചു. പിന്നെ അനുഭവത്തെ കുറിച്ചൊക്കെ വർണ്ണിക്കുന്നതോ ഞാൻ എല്ലാത്തിനെയും വാസുദേവനായി കാണുന്നു, എല്ലാത്തിനും സത്തായി കാണും, ഇതൊക്കെ പറയുന്നത് ഇത് ലൗകികമായ അനുഭവങ്ങളെ അപേക്ഷിച്ച് പൂർണ്ണവും പരമാർത്ഥത്തെ അപേക്ഷിച്ച് അപൂർണവുമാണ്. കാരണം പരമാർത്ഥത്തിൽ പൂർണ്ണമായ അനുഭവമില്ല. നമ്മൾ സാധാരണ പറയുന്നത് പൂർണ്ണജ്ഞാനം. സാധാരണ ചോദിക്കാൻ ശരിക്കും ജ്ഞാനിയാണ്, വേറല്ലേ, അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല. എന്തുകൊണ്ട്? ഞാനും ജീവഭാവത്തെ നശിപ്പിക്കുന്നു. ജീവനില്ലെങ്കിൽ പിന്നെ ആർക്കും പൂർണ്ണാനുഭവം, ജീവൻ അതൊക്കെ സാധ്യമാകുന്നു. അതിനോട് എല്ലാ അനുഭവങ്ങളും നിജീയ അനുഭവങ്ങൾ, ആത്മാനുഭവങ്ങൾ, ബ്രഹ്മാനുഭവങ്ങൾ, ഈശ്വരാനുഭവങ്ങൾ, എല്ലാ അനുഭവങ്ങളും കേവലം പാനം മാത്രം എന്ന് പറയുന്നത് കൊണ്ടാണ് ദൃശ്യദേഹി ലോകേ ജുരാദി സ്വാത്മസ്ഥാനം വിശ്രമണം തദ്വരിഹാപിത്യാദി കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്താണ് ലോകത്തിലും കാണാറുണ്ട്. ജ്വരാദി രോഗഗ്രസ്ഥാനം പനിയും മറ്റും പിടിച്ചത് തദ്വിനിർമോകെ അതിൽ നിന്ന് മരുന്നൊക്കെ കഴിച്ച് വിശ്രമിച്ച് പൂർണ്ണമായും മാറുമ്പോ സ്വാത്മസ്ഥാനം വിശ്രമണം അവന് വരുന്ന സ്വസ്ഥത, ആനന്ദം, വിശ്രാന്തി എല്ലാം എന്താണ്? വിശേഷം ഒന്നും അവിടെ സംഭവിച്ചില്ല, രോഗം മാറി അത്ര തന്നെ. സ്വപ്നസ്ഥാനം പൂർവസ്ഥിതിയിലായി, തന്റെ വാസ്തവസ്ഥിതി രോഗമില്ലായ്മയാണ്, അല്ലെങ്കിൽ രോഗം കടന്നു വന്നത്. അത് മാറിയാൽ തന്റെ വാസ്തവസ്ഥിതിയിലേക്ക് പോകുന്നു. തദ്ദിഹാവിസ്യാണെങ്കിൽ അതുപോലെ ഇവിടെ സംഭവിച്ചു, പ്രത്യേകിച്ച് അവിടെ ഒന്നും വരുന്നില്ല എന്നർത്ഥം. സുഹൃത്തിയിൽ ഏകീഭവനം വരുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണം വരുന്നുണ്ടോ? അതില്ലെന്നാ പറയുന്നു, പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. കേവല സ്വരൂപസ്ഥിതിയാണ് ലോകജ്വരാദി രോഗദൃസ്ഥാനം തദ്വിനർമോകെ അതിൽ നിന്ന് മോചിക്കുമ്പോൾ സ്വാത്മസ്ഥാനം സ്വസ്ഥിതി. ഭാരം തലയിൽ നിന്നിറക്കിയത് പോലെ വിശ്രമണം തദ്ദിഹാവിത്യ അതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത്. സത്യഥാശ്യനോ വാ സുപർണോ വാ വിപരിശ്രാന്ത ബലധാരണത്തിൽ ശ്വേനത്തിന്റെ ഉദാഹരണം പറയുന്നുണ്ട്. പരന്തല്ലെങ്കിൽ ഏതെങ്കിലും പക്ഷികൾ ആകാശത്തിൽ പറന്നിട്ട് ശ്രാന്തനായി അത് അതിന്റെ കൂടിലേക്ക് എന്ന് വരുന്നത് അതടുത്ത് ദൃഷ്ടാന്തത്തിലും പറയുന്നു. അതാണ് സ്വരൂപസ്ഥിതി, സ്വരൂപാവസ്ഥാനം. അപ്പൊ സുഷുപ്തി മുക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അവർക്ക് അടുത്ത് പറയുന്നത്, ചർച്ച ചെയ്യുന്നുണ്ട്. സുഷുപ്തിയും സ്വരൂപാവസ്ഥാനം ആണെങ്കിൽ മുക്തിയത് ജീവൻ മുക്തി എന്നൊക്കെ പറയുന്നതാണ് ചർച്ച ചെയ്യുന്നത്. ഇതിന് വീണ്ടും ദൃഷ്ടാന്തം പറയുന്നു. അടുത്ത യഥാ ശകുനിയും ദിശം ദിശം പതിത്വാ അന്യത്രായതനം ലബ്ധ്വാ ബന്ധനമേവ ഉപശ്രീയത യമമേവ ഖലു സൗമ്യാഃ തന്മനോ ദിശം ദിശം പതിത്വാ അന്യത്ര ആയതനം ലബ്ധ്വാ പ്രാണമേവ ഉപശ്രീയതേ പ്രാണബന്ധനം ഹി സൗമ്യമനൈതി തത്രയം ദൃഷ്ടാന്തോ യഥോക്തയർത്ഥയ സയഥാ ശകുനി പക്ഷി ശകുനി ഘാതകസ്യ ഹസ്തഗതേന സൂത്രേണ പ്രബദ്ധ പാശിതോ ദിശം ദിശം ബന്ധനമോക്ഷാർത്ഥി സൻ പ്രതിദിശം പതിത്വ അന്യത്ര ബന്ധനാദായതന ആശ്രയം വിശ്രമണം. വിശ്രമണായ അലബ്ധ്വ അപ്രാപ്യ ബന്ധനമേവ ഉപശ്രയതേ. പക്ഷി ശകുനി ഘാതകസ്യ ഹസ്തഗതേന സൂത്രേണ പ്രബദ്ധ പക്ഷിഘാതകൻ പക്ഷിയെ വേട്ടയാടുന്നവൻ വേട്ടയാടി അതിനെ പിടിച്ചു, അതിനെ നൂറുകൊണ്ട് കട്ടി, ദിശം ദിശം ബന്ധനം മോക്ഷാർത്ഥി ഒരു മരത്തിന്റെ ചവിട്ടി കട്ടിയിട്ടു, അത് ഓരോ ദിക്കിലേക്കും ആ ബന്ധനത്തിൽ നിന്ന് മോചിക്കുന്നതിനുള്ള ആഗ്രഹം കൊണ്ട് പ്രതിദിശം പതിത്തുക പറഞ്ഞു വീഴുന്ന ഓരോ ഭാഗത്തേക്കും പെട്ടെന്ന് നിന്ന് മോചിക്കാതെ തന്നെ അന്യത്ര ബന്ധനാദായതനം ആശ്രയം വിശ്രമണം ആയതന വിശ്രമണായ അലബ്ധ. പക്ഷേ ഇവിടെ അതിന് വിശ്രമിക്കാൻ കഴിയുന്നു, ആ ബന്ധനത്തിലേ ഉള്ളതിന് വിശ്രമം. എവിടെയാണോ ബന്ധിച്ചിരിക്കുന്നത് അവിടെ പോയി വിശ്രമിക്കുന്നത്, കാരണം കെട്ടവിടെയാണ്, ആകാശത്തിലേക്ക് അത് ഈ കെട്ട് അഴിച്ചു പോയി എവിടെയെങ്കിലും വിശ്രമിക്കണം എന്ന കാര്യം പക്ഷെ അത് സാധിക്കുന്നില്ല. വിശ്രമം കൊന്നിച്ചെടുത്ത് പ്രതിദിശം പതിത്വ അന്യത്ര ബന്ധനാദായതനോ ആശ്രയം വിശ്രമനായ അലബ്ധ്വ തന്നെ കെട്ടിയിരിക്കുന്ന കെട്ടല്ലാതെ തനിക്കൊരാശ്രയമില്ല എന്ന് കണ്ടിട്ട് ബന്ധനമേ ഉപശ്രയിലെ അവസാന ബന്ധനത്തിൽ തന്നെ പ്രാപിക്കുന്നു. വെറുതെ പറന്ന് ശക്തി ക്ഷയിപ്പിക്കേണ്ട എന്ന് കരുതി അത് ആ ബന്ധനത്തെ തന്നെ പ്രാപിക്കുന്നു കെട്ടിയെടുത്ത് തന്നെ വന്നു. ഏവമേവ യഥായം ദൃഷ്ടാന്ത ഖരുവേ സൗമ്യ ഇതുപോലെയാണ് അല്ലയോ മകനെ തന്മനഃ തത്പ്രകൃതം ഷോഡശകല അനുപജിതം മനഃ അതുപോലെ ഈ മനസ്സ് നിർദ്ധാരിതം ജീവൻ എന്നിടത്തോളം തത്പ്രവിഷ്ടതുപലക്ഷിതോ ജീവ മനസ്സെന്ന് പറയും ജീവൻ എന്നിടത്തോളം ഉപലക്ഷണമായി പറഞ്ഞിരിക്കുകയാണ്. തന്മനയെ നിർദ്ദേശിച്ചതേ മഞ്ചാക്രോശനകൾ മഞ്ചാഹക്രോശന്തി എന്ന് പറയുന്നു മഞ്ചാഹക്രോശന്തി എന്താണ് പറയുന്നത്? പഴയകാലത്ത് കൃഷിക്കാർ വിളവിറക്കിയിട്ട് അത് സൂക്ഷിക്കുന്നതിന് വേണ്ടി വിളവിനിടയ്ക്ക് ചെറിയ മഞ്ചങ്ങളുണ്ടാക്കും. നാല് തോണിന് ചെറിയ പുര ഉണ്ടാക്കും, കയറിയിരിക്കത്തില്ല, ചെറിയ വീടുകൾ പോലും. ഇപ്പൊ രാത്രി അതിനകത്ത് കയറിയിരുന്ന് ആക്രോശിക്കും, നിലവിളി. എന്തിനാണ്? അന്ന് വനങ്ങൾ കൂടുതലാണ്, വനങ്ങളുടെ സമീപത്തിലാണ് കൃഷി ചെയ്യുന്നത്, കാട്ടുമൃഗങ്ങൾ ധാരാളമുണ്ട്, രാത്രിയാണ് ഈ വെള്ളം നശിപ്പിക്കുന്നത്. അതിനെ രാത്രി വിളിക്കും, ആക്രോശിക്കും. ഇതുകൊണ്ട് ഭയന്നിട്ട് മൃഗങ്ങൾ ഓടിപ്പോവാനാണ്. അവരിയിരിക്കുന്ന ആ പുരയുടെ പേരാണ് ചെറിയ കുടിൽ, പേരാണ് മഞ്ചം. രാത്രി നിലവിളിച്ചോണ്ടിരിക്കും. അപ്പൊ ആ ഗ്രാമത്തിലേക്ക് ദൂരെ നിന്ന് ഒരാൾ എന്താ ശബ്ദം കേൾക്കുന്നു? രണ്ടാമത് പറയുന്നു മഞ്ചാഹക്രോശന്തി, മഞ്ചം വിളിക്കുന്നതാണ്, ലാഭപ്പെടുത്തി പറയുന്നതാണ്. മഞ്ചസ്താഹ ക്രോശന്തി എന്നാ പറയുന്നത്, ആ മഞ്ചത്തിൽ ഇരിക്കുന്നവർ വിളിക്കുന്നു എന്ന് പറയുന്നതിന് പേരും പറയുന്നു മഞ്ചാഹ ക്രോശന്തി, മഞ്ചം വിളിക്കുകയാണ് എന്ന് പറയുന്നതാണ്. അപ്പൊ മഞ്ചത്തിൽ ഇരിക്കുന്നവർ വിളിക്കുന്നു മഞ്ചസ്താഹ ക്രോശന്തി എന്ന് പറയുന്നതിന് പേരും മഞ്ചം വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? മഞ്ചം കുടിലാണ്, മുളയും പോലെയും എല്ലാം കൊണ്ടുണ്ടാക്കിയ സാധനമാണ്, അതിന് നിലവിളിക്കാൻ കഴിയത്തില്ല. നിലവിളിക്കുന്നത് മഞ്ചസ്ഥനാണ്, മഞ്ചത്തിലിരിക്കുന്നവനാണ് എന്ന് പറഞ്ഞതുപോലെ ഈ പ്രകടനത്തിൽ മനസ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായിക്കൊണ്ട ജീവൻ, മനസ്സെന്ന് ജീവൻ എന്ന് പറയുന്നതിനൊന്നും വലിയ വ്യത്യാസമില്ല. അതാണ് ഷോഡശകല അന്ന ഉപചിതം, അന്നം കൊണ്ട് വർദ്ധിച്ച മനഃ നിർദ്ധാരിതം. മുമ്പ് അതിനെ കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനിച്ചാണ് തദ്പ്രവിഷ്ടതുപലക്ഷിതോ ജീവ, മനസ്സാകുന്ന ഉപാധിയോടുകൂടിയിരിക്കുന്ന ജീവനെയാണ് തൻ മന എന്ന് നിർദ്ദേശിച്ചത്. മനസ്സെന്ന് പറയുന്നു മഞ്ചാക്രോശനം, മഞ്ചത്തിൽ ഇരിക്കുന്നവൻ എന്ന് പറയുന്നതിന് പേരും മഞ്ചം എന്ന് പറയുന്നത് പോലെ മനസ്സിൽ ഇരിക്കുന്നവൻ എന്ന് പറയുന്ന പേരും മനസ്സെന്ന് പറയും. മനസ്സിലിരിക്കുന്നവൻ ആരാണ്? ജീവൻ. അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് പക്ഷിയായിട്ട്. എങ്ങനെ സമനാക്കി ഉപാധർ ജീവോ അവിദ്യ കാമ കർമ്മ ഉപദിഷ്ടാം ദിശം ദിശം സുഖ ദുഃഖാതിലക്ഷണം ജാഗ്രത സ്വപ്നയോഹു പതിത്വ ഗത്വ അനുഭൂയ. അതിനെ വിശദീകരിക്കുന്നു. സമനാക്കി ഉപാധർ ജീവോ, മനസ്സെന്ന ഉപാധിയോടുകൂടിയ ജീവൻ. അവിദ്യ കാമ കർമ്മ ഉപദിഷ്ടാം, അവിദ്യ കാമ കർമ്മങ്ങളാൽ പ്രേരിതമായി ദിശം ദിശം ഓരോ ദിക്കിലേക്കും പറക്കുന്നു, ജാഗ്രതത്തിലേക്കും സ്വപ്നത്തിലേക്കും.